നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് കൂടി വരുന്നതായി പലരും പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല, നിരസിക്കപ്പെട്ട അപേക്ഷകളിൽ വിശദീകരണം നൽകുന്നതിന് പലർക്കും അവസരം ലഭിക്കുന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക കണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല. 407-482 റീജിയണൽ വിസകളുടെ കാര്യത്തിൽ നിലവിലുള്ള സാഹചര്യം എന്താണെന്നും അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. മെൽബണിലെ ഓസ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം എഡ്വേർഡ് ഫ്രാൻസിസ് SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ, നമസ്കാരം നമ്മുടെ ശ്രോതാക്കൾക്കും.
എഡ്വേർഡ്, ഈ സമീപകാലത്ത് ഒക്യുപേഷണൽ ട്രെയിനിങ് വിസയുടെയും SIV 482 വിസയുടെയും ഒക്കെ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് കൂടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഔദ്യോഗികമായ കണക്കുകൾ ലഭ്യമാണോ?
ജോജോ, അത് പറഞ്ഞ കറക്റ്റാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി 407 നമ്മൾ പ്രത്യേകം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒക്യുപേഷണൽ ട്രെയിനിങ് വിസ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നായാലും ഇവിടെ ആയാലും പലരും ഈ ട്രെയിനിങ് ലഭിക്കാൻ വേണ്ടി ഓസ്ട്രേലിയ വരാറുണ്ട്. അപ്പം ദേ ക്യാൻ കം വിത്ത് ദ ഫാമിലി. അപ്പൊ ഇതിലൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് നോട്ട് എ വർക്ക് വിസ, ഇറ്റ് ബേസിക്കലി എ ട്രെയിനിങ് വിസ. അപ്പൊ ഇതില് ബേസിക്കലി ചിലവർ വരുന്നത് ഓസ്ട്രേലിയ വരുന്നത് ഈ ട്രെയിനിങ് വിസയിൽ ബേസിക്കലി ടു ഗെറ്റ് എ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ടു ഇംപ്രൂവ് ദ സ്കിൽസ് ഇൻ ദർ ഓക്യുപ്പേഷൻ, അല്ലെങ്കിൽ ചിലവരുണ്ട് ടു കപ്പാസിറ്റി, ഐ മീൻ ഓക്യുപ്പേഷണൽ ട്രെയിനിങ് ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഓവർസീസ്. അപ്പൊ ഇതൊക്കെ അതിന് മെയിൻ കാരണം 407 അപ്ലൈ ചെയ്യാണ്. അതിന്റെ ഉദ്ദേശവും അതാ, ഗവൺമെന്റ് വാണ്ട്സ് ടു ട്രീറ്റ് ഇറ്റ് ദാറ്റ് വേ. പക്ഷേ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് കോവിഡ്, അപ്പം കോവിഡ് കഴിഞ്ഞുകൊണ്ട് നമുക്കറിയാം 407 വിസ ഉണ്ടായിരുന്നു, വിച്ച് ഹാസ് ബീൻ സിഗ്നിഫിക്കന്റ്ലി യൂസ്, ദാറ്റ് ഹാസ് ബീൻ നൗ ടേക്കൺ ഔട്ട്. പിന്നെ അത് കൂടാതെ മേജർ ചേഞ്ച് വന്നത് നമ്മുടെ ഈ 485 വിസയിൽ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് മെയിൻ ആയിട്ട് 50 ഇയേഴ്സ് നിന്ന് 35 ഇയേഴ്സിലോട്ട് ആക്കി അവർ. സോ യു നോ ദാറ്റ് മീൻസ് എനിവൺ ഓവർ 35 കനോട്ട് അപ്ലൈ ഫോർ 485 വിസ. പിന്നെ അത് കൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നും പല രാജ്യത്തു നിന്നും ഇവിടെ വിസിറ്റ് വിസയെ വരുന്നവർ എന്ത് ചെയ്യും, ഓസ്ട്രേലിയ വന്ന് കഴിഞ്ഞിട്ട് അവർ സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്ത ഉടനെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 407 ഇൻക്രീസ് ആയിപ്പോയി. ആ ഒരു ആപ്ലിക്കേഷൻ റേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 407 ഡിപ്പാർട്ട്മെന്റ് ഇസ് റിസീവിംഗ് 407 ആപ്ലിക്കേഷൻ ആസ് ഇൻക്രീസ്ഡ്, ദേ ആർ സേയിങ് ടു 360%. അതായത് ട്രിപ്പിളും അതിൽ കൂടുതലും. എന്റെ ഉദ്ദേശത്തിൽ ഇറ്റ് വിൽ ബി മോർ ദൻ 360%. എന്താ വെച്ചാൽ, നമുക്ക് തന്നെ അറിയാം നമ്മുടെ വർക്ക് ലോഡ്, ഈ 407 വിസയുടെ വർക്ക് ലോഡ് ഇൻക്രീസ് ആയോണ്. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഹാസ് ബിക്കം വെരി സ്ട്രിഞ്ചന്റ് ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ദിസ് വിസ ടു ബി മിസ്യൂസ്ഡ്. അത് കാരണം ദേ ഹാ ബിക്കം വെരി സ്ട്രിഞ്ചന്റ്. പ്രീവിയസ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 90% നല്ലൊരു ശതമാനം ആപ്ലിക്കേഷൻ ആപ്ലിക്കൻസ് കിട്ടുമായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ദേ ഹാ സ്റ്റാർട്ടഡ് ദ റിഫ്യൂസൽസ് റേറ്റ്സ് ഹാവ് ഗോൺ അപ്പ് വെരി ഹൈ. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പം വൈ ആർ ദേ റിഫ്യൂസിങ് നമുക്കതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ആൻഡ് യു നോ ആൻഡ് സർട്ടൻ തിങ്സ് വിച്ച് ദി ആപ്ലിക്കന്റ്സ് ക്യാൻ ബി കെയർഫുൾ അബൌട്ട്.
ഓക്കെ, ഈ 482 വിസ നോക്കുകയാണെങ്കിൽ 41% വരെ അതിന്റെ ഒരു റിഫ്യൂസിൽ വർധനം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
കറക്റ്റാ ജോജോ കേട്ടത്, ബിക്കോസ് അവിടെയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ റീസൺസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് റിഫ്യൂസ് ചെയ്യുന്നതിൽ. അത് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനും കണ്ടത് പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. സോ ദാറ്റ് റേറ്റ് ഓഫ് റിഫ്യൂസൽ ഇസ് കറക്റ്റ് ആൻഡ് ഇറ്റ് കുഡ് ബി ഈവൻ മോർ, ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ദേ യൂസ് ടു കം ബാക്ക് ആൻഡ് ആസ്ക് ഫോർ ഫെർദർ ഇൻഫർമേഷൻ. ഇപ്പൊ അങ്ങനെ ഒരു ഫെർദർ ഇൻഫർമേഷൻ ചോദിക്കുന്നത് തീരെ കുറവാ. യു നോ ദേ ഡിപ്പാർട്ട്മെന്റ് എക്സ്പെക്ട് എ ഡിസിഷൻ റെഡി ആപ്ലിക്കേഷൻ. അപ്പൊ അതിൽ നിന്ന് റിഫ്യൂസൽ റേറ്റ്സ്, അത് കാരണം റിഫ്യൂസൽ റേറ്റ്സ് കൂടിയിട്ടുണ്ട്.
താങ്കളുടെ ഒരു അനുഭവത്തില്, ഈ രണ്ട് വിസകളും ഒട്ടേറെ ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ അപേക്ഷിക്കുന്ന ഒരു വിസയാണ്, എന്താണ് ഈ അപേക്ഷകൾ കൂടുതലായും എന്ത് കാരണം കൊണ്ടാണ് നിരസിക്കപ്പെടുന്നത്?
ഓക്കെ ജോജ, ഇതില് മൂന്ന്, ഇപ്പൊ 407 ആയാലും 482 വിസ ആയാലും ഇതിലൊരു മൂന്ന് സ്റ്റെപ്സ് ഇൻവോൾവ്. സ്പോൺസർഷിപ്പ്, നോമിനേഷൻ വിസ ആപ്ലിക്കേഷൻ. നമുക്കിപ്പോ 407 പറ്റി സംസാരിക്കാം, വൈ ഇറ്റ് ഈസ് ബീയിങ് റിഫ്യൂസ്ഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈക്ക് ഓഫ് ആപ്ലിക്കേഷൻസ് കൂടിയ ഉടനെ ഡെഫിനറ്റ്ലി ഡിപ്പാർട്ട്മെന്റിന് സമയം അത്ര സമയമൊന്നുമില്ല ഇതിനെ പുറത്ത് നോക്കി യുനോ ഗോ ത്രൂ എൻറ്റയർ തിങ് ആൻഡ് ആസ്ക് ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ. ചില സമയത്ത് സ്പോൺസർഷിപ്പും നോമിനേഷനും യുനോ മേ ബി ദേ ഹാവ് നോട്ട് അപ്ലോഡ് എ ഫ്യൂ ഡോക്യുമെന്റ്സ്, അത് കാരണം റിഫ്യൂസ് ആവുന്നു. ഈ സ്പോൺസർഷിപ്പ് നോമിനേഷൻ ഇറ്റ് ബിലോങ്സ് ടു ദി എംപ്ലോയർ. അപ്പൊ ഈവൻ ഫോർ എ സിംപിൾ ഡോക്യുമെന്റ് മിസ്സായാലും ഇമിഗ്രേഷൻ ഹാസ് നോ മേഴ്സി ഓൺ ഇറ്റ്, ദേ വിൽ ജസ്റ്റ് റിഫ്യൂസ് ഇറ്റ്. അപ്പം പിന്നെ വിസ ആപ്ലിക്കേഷൻ ചില കേസസിലുണ്ട്. യു നോ ദ വിസ ആപ്ലിക്കൻസ് ഹാവ് ബീൻ ഇൻ ദ കൺട്രി ഫോർ എ വെരി ലോങ് ടൈം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ റീസെന്റ് വായിച്ച മൂന്നാല് റിഫ്യൂസൽ ആപ്ലിക്കൻസ് 2016-2017 ഓസ്ട്രേലിയനോട്. സോ ഈവൻ ദോ നോമിനേഷൻ ഇസ് അപ്രൂവ്ഡ്, അവർ വിസ റിഫ്യൂസ് ആവുന്നത് ബേസിക്കലി ദേ ആർ നോട്ട് മീറ്റിംഗ് ദേ ഡിപ്പാർട്ട്മെന്റ് തിങ്സ് ദാറ്റ് ദേ ആർ നോട്ട് ജെന്യുൻ ആൻഡ് ദേ ആർ യൂസിങ് ദിസ് 407 വിസ ആസ് എ ഫോൾ ബാക്ക്, അതായത് ഒരു to continue their staying in Australia. From department language answer, it's called as visa hopping. One visa kadinjone adutha visa lotu hop cheyna pole they treat it as, and that genuine temporary entrance concerns are there, and because of that that application is getting refused. Pinna isn't the main item sponsors nokkumbum, you know, is 407 or structured training plan aushund. Some most of the employers do not provide properly documented applications. അതിനാണ് അത് റിഫ്യൂസ് ആവുന്നത്.
ഓക്കെ, 482 സമാനമായ കാരണങ്ങൾ തന്നെയാണോ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്?
ആ, ഈ 482 കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 407 there is no salary limit. അതായത് പർട്ടിക്കുലർലി ഇപ്പൊ നമുക്ക് 407 482 ആകുമ്പോൾ ഒരു മിനിമം ത്രെഷോൾഡ് ഉണ്ട് സാലറിയില്. അതുപോലെ 407 ഇല്ല. പക്ഷെ 482 റിഫ്യൂസൽസ് മിക്കവാറും നോക്കുമ്പോൾ ചില സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഇനോ ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പ് നോമിനേഷൻ വിസ ആപ്ലിക്കേഷൻ മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് ആൻഡ് വിസ ആപ്ലിക്കേഷൻ റിഫ്യൂസ് ആവുന്നത് എംപ്ലോയേഴ്സ് ഉന്നോട പ്രൊവൈഡ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഈ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്. അതായത് ഇനോ ദ കമ്പനി വിച്ച് ഇൻറ്റെൻസ് ടു സ്പോൺസർ സമൺ ദേ മസ്റ്റ് റൺ എ പ്രോപ്പർ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ്, അതിന്റെ എവിഡൻസ് കൊടുക്കുക. പിന്നെ അത് ആ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗും ദേർസ് എ പ്രോപ്പർ ഫോർമാറ്റ് ടു ബി ഫോളോഡ്, അതായത് സാലറി, അവേഴ്സ്, ഡ്യൂട്ടീസ് ഇതൊക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്യണം. സോ അങ്ങനെയും കുറെ ആപ്ലിക്കേഷൻസ് ബിക്കോസ് ദേ ഹാവ് നോട്ട് ഡൺ പ്രോപ്പർ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ഇറ്റ് ഹാസ് ബീൻ റിഫ്യൂസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ചാൻസ് ലോഡ്ജ്മെന്റ് പോളിസിയാണ്. ബിക്കോസ് ഞാൻ ഇൻ ദ പാസ്റ്റ് കേസ് ഓഫീസേഴ്സ് യൂസ് ടു കം ബാക്ക് ആൻഡ് ആസ്ക് ഫോർ ഫർദർ ഡോക്യുമെന്റ്, നൗ ദേ ആർ നോട്ട് ആസ്കിംഗ്. ഈവൻ ഇഫ് ദേർ ഇസ് എ ഷോർട്ട് ഫോൾ ഓഫ് എ സിംഗിൾ ഡോക്യുമെന്റ്, ദേ വിൽ ജസ്റ്റ് റിഫ്യൂസ് ഇറ്റ്. പിന്നെ ഇന്റഗ്രിറ്റി, അതായത് സീറോ ടോളറൻസ്, അതായത് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അറിയാൻ ചില കമ്പനിയിൽ യുനോ ദേർ ഈസ് നോ നീഡ് ഫോർ എ മാർക്കറ്റിംഗ് ഓഫീസർ ഓർ ദേർ ഈസ് നോ നീഡ് ഫോർ ആൻ അക്കൗണ്ടന്റ്. അപ്പം അവർക്കൊരു തോന്നലുണ്ട് ദേർ ഈസ് ദിസ് ജസ്റ്റ് ബീങ് ലോഡ്ജ്ഡ് ഫോർ ദ സേക്ക് ഓഫ് ഹെൽപ്പിംഗ് എ വിസ ആപ്ലിക്കന്റ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഡെഫിനറ്റ്ലി there is going to be an issue and the application and that nomination will be refused. ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ.
ഓക്കെ ഓക്കെ, ഇപ്പം ഇതിന്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. ഒരു അപേക്ഷകൻ എന്നുള്ള നിലയിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഒന്ന് പറയുമോ?
ഡെഫിനറ്റ്ലി. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് യുനോ ഈ ഡിപ്പാർട്ട്മെന്റ് എക്സ്പെക്ട്സ് യു ടു ബി നോട്ട് ടു ഗിവ് എനി കൈൻഡ് ഓഫ് ഫേക്ക് ഡോക്യുമെന്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഇറ്റ് ഹാസ് ടു ബി അബ്സല്യൂട്ട്ലി ജെന്യുൻ. പിന്നെ അത് കൂടാതെ യുനോ ഫോർ എക്സാമ്പിൾ ഇഫ് ദേർ ഈസ് അവർക്ക് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മൾ എംപ്ലോയ്മെന്റ് ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും അവർക്ക് ബോഗസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് വിൽ ബി അൻ ഇഷ്യൂ. ചില സമയത്ത് ആപ്ലിക്കൻസ് യുനോ പ്രൊവൈഡ് ബോഗസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഗെറ്റ് ദെയർ സ്കിൽസ് അസസ്മെന്റ് ഡൺ. അപ്പം ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ചെക്സ് ദാറ്റ്. അപ്പം സ്കിൽ അസസ്മെന്റ് ബോഡി അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെക്കിംഗ് പോകാറില്ല, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് വിൽ ചെക്ക് ഓൾ ദോസ് തിങ്സ്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ദി വിസ വിൽ ബി റിഫ്യൂസ്ഡ്. നോട്ട് ഓൺലി വിസ വിൽ ബി റിഫ്യൂസ്ഡ്, അത് ഈ ബോഗസ് പിടിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് ഓൾസോ ഫെർദർ കോൺസിക്വൻസസ് ആൻഡ് ദർ ആർ ബാൻസ് ഇംപോസ്ഡ് ഓൺ ദ വിസ ആപ്ലിക്കന്റ്. ലൈക്ക് വൈസ് എംപ്ലോയറിനും ശ്രദ്ധിക്കാറുണ്ട്. ചില സമയത്ത് ചില എംപ്ലോയേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ യുനോ ദേ വിൽ എംപ്ലോയ് സംബഡി ആസ് എ കുക്ക്, ബട്ട് ആ ഒരു കുക്കിനെ കൊണ്ട് ദേ വിൽ ഓൾസോ മേക്ക് ഹിം ടു ഡു അതർ ജോബ്സ് ആസ് വൽ. ഫോർ എക്സാമ്പിൾ ഈ വെയിറ്ററിംഗ് ജോബ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ജോബ്. അങ്ങനത്തെ സിറ്റുവേഷനിലും ഡിപ്പാർട്ട്മെന്റ് ഹാവ് യുനോ ഇഫ് ദേ കം ടു നോ ദാറ്റ് ദ വിസ ഈസ് മിസ് യൂസ്ഡ്, നോട്ട് ഓൺലി ദ എംപ്ലോയ് വിൽ ബി ഇൻ ട്രബിൾ, but the visa applicant also will be in trouble. There is fines, heavy fines imposed on the employer, and of course the visa application also visa applicant even if the visa is granted will be refused.
ഓക്കെ, താങ്കൾ അല്പസമയം മുൻപ് പറയുകയുണ്ടായി ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലനേഷൻസ് ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക്, അതായത് ഒരു അപേക്ഷകൻ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ വിൽക്കുന്നത് കൊണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ?
ഡെഫിനറ്റ്ലി. ഇപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ എടുത്താലും നോമിനേഷൻ ആപ്ലിക്കേഷൻ എടുത്താലും വിസ ആപ്ലിക്കേഷൻ, ഇത് മൂന്നിനും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പ്രോപ്പർലി നമ്മൾ ഫോളോ ആവുക. ഇതിൽ എന്തെങ്കിലും നമ്മൾ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിപ്പാർട്ട്മെന്റ് യുനോ വിൽ ഹാവ് എ റൈറ്റ് ടു റിഫ്യൂസ് ഇറ്റ്. അപ്പം ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ത് നോക്കുമ്പോഴത്തേക്ക് യുനോ വി ഷുഡ് നോട്ട് ടേക്ക് എനി ചാൻസസ്. അതായത് സീറോ ടോളറൻസ് ഇപ്പം ഡിപ്പാർട്ട്മെന്റിനുള്ളത്. സോ ഇഫ് യു ഇഫ് ദേ ഫൈൻഡ് ഫോർ എക്സാമ്പിൾ ഒരു sponsorship or trust deed in someone or a document, you know, even if that is not signed, the application can be refused or signed a document allowing that. Adu koodada, you know, sometimes chela unintentional mistakes pattarundu, so make sure those mistakes are not done. Appo ee nomination varumbodhu thana namukku ee salary, you know, tismit, they have to meet tismit as a minimum salary for an overseas employee. Appo അതിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് എംപ്ലോയേഴ്സ് ഒന്ന് ടു കട്ട് ഷോർട്ട്, ദേ മേ നോട്ട് ഹാവ് ഡൺ പ്രോപ്പർ മാർക്കറ്റ്, ദേ വുഡ് നോട്ട് ഹാവ് കാരിഡ് ഔട്ട് പ്രോപ്പർ മാർക്കറ്റ് റേറ്റ് റിസർച്ച് ടു ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ദ സാലറി ഈസ് ടു ബി പെയ്ഡ്. അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ലോവർ ദൻ ദ ടിസ്മിറ്റ്. അല്ലെങ്കിൽ ഇഫ് ദ കമ്പനി ഓൾറെഡി ഹാസ് ഫ്യൂ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ ആൻഡ് ദെൻ ദേ വുഡ് നോട്ട് ഹാവ് കമ്പയർഡ് ദം പ്രോപ്പർലി. അങ്ങനെ കുറെ റീസൺസ് ഉണ്ട് റിഫ്യൂസ് ആവാൻ വേണ്ടി. പക്ഷേ ഇമിഗ്രേഷൻ തന്ന ചെക്ക് ലിസ്റ്റ് നമ്മൾ ശരിക്കും ഫോളോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 9 out of 10 times you will get things right.
ഓക്കെ, എഡ്വേർഡ്, താങ്കളുടെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ ചോദിച്ചോട്ടെ, ഈ 407 482 അപേക്ഷിക്കുന്നവർ പിന്തുടരേണ്ട എന്തെങ്കിലും ഒരു, ഇല്ല അവർ ഫോളോ ചെയ്യേണ്ട ടിപ്സുകൾ താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാമോ?
ഡെഫിനറ്റ്ലി. നമ്മൾ ഈ 407 അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഒന്നാമത് യുനോ ആ ട്രെയിനിങ് എന്തിനാ നമ്മൾ അപേക്ഷിക്കുന്നത്, ആ ആപ്ലിക്കേഷൻ വൈ ആർ യു പുട്ടിങ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് എ ഡോക്ടർ, യുനോ ദേ വുഡ് റിക്വയർ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷനുള്ള ട്രെയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ എൻഹാൻസിങ് ദ സ്കിൽസ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില കുക്സ് ഉണ്ട്, യുനോ ഇന്ത്യ എന്ന് വരെ പ്രീവിയസ്ലി വി ഹാവ് ബീൻ സക്സസ്ഫുൾ ബ്രിങ്ങിങ് കുക്സ് ഓൺ ട്രെയിനിങ് വീൽ. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ദേ വുഡ് നോട്ട് ഹാവ് ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് അത്രയില്ല. പക്ഷേ ഇഫ് ദേ ക്യാൻ പ്രൂവ് that they can, they are really coming here for training, the visa won't be refused. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ they have to be extra cautious because the department's attitude, അതായത് ഇത്രയും ഫ്രോഡ് ഒക്കെ കണ്ട കാരണം ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, they are not looking for any chances, zero tolerance refusal. അപ്പം ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആപ്ലിക്കൻസ് അഡ്വൈസ് എന്ന് വെച്ചാൽ പ്ലീസ് ഡു നോട്ട് പ്രൊവൈഡ് എനി ബോഗസ് ഡോക്യുമെന്റ്. ആൻഡ് ഇഫ് യു ഹാവ് ക്ലെയിംഡ് എംപ്ലോയ്മെന്റ് പ്ലീസ് ഗിവ് പ്രോപ്പർ എവിഡൻസ് അതിന് വേണ്ടി. അതായത് പേ സ്ലിപ്സ് ആയാലും സൂപ്പർ അനുവേഷൻ ആയാലും നമ്മുടെ നാട്ടിലെ എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ഇറ്റ് ഈസ് ദേർ. ആൻഡ് ഇവിടുത്തെ ഓൺഷോർ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് അവർക്ക് സ്പോൺസർഷിപ്പും അപ്രൂവ് ആയിട്ടുണ്ട്, നോമിനേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്, വിസ റിഫ്യൂസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓസ്ട്രേലിയ വന്നിട്ട് ദേ വുഡ് ഹാവ് ഹാർഡ്ലി ഗോൺ ബാക്ക് ടു ഇന്ത്യ. അപ്പം ഡിപ്പാർട്ട്മെന്റ് തോന്നലുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ ടെമ്പററി വിസ, 407 ഉദ്ദേശിച്ച ടെമ്പററി വിസ. സോ ദേ ആർ ജസ്റ്റ് ട്രൈങ് ടു വിസ ഓർ ഹോപ്പ്, അല്ലാതെ ദേ ആർ നോട്ട് ജെന്യൂൻലി യുനോ ഇൻട്രസ്റ്റഡ് ഇൻ ട്രെയിനിങ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് വന്നൂടാ, ദെൻ ദേ വിൽ റിഫ്യൂസ് ഇറ്റ്.
ഓക്കെ, ഞാൻ ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ റീജിയണൽ വിസകളും കൂടുതലായി ഇല്ലെങ്കിൽ നിരസിക്കപ്പെടുന്നതായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്ക്രൂട്ടിനി ആ മേഖലയിലും പ്രാദേശിക, അതായത് സ്റ്റേറ്റ്സുകളും കൂടുതലായിട്ട് സ്ക്രൂട്ടിനി നടത്തുന്നുണ്ടോ?
ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജോജു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ റീജിയണൽ ബോഡീസ്, അതായത് റീജിയണൽ സ്റ്റേറ്റ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ടസ്മേനിയ ആരെങ്കിലും ഒരു സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ചെയ്തു. So it may be for 190 or 491 visa. Likewise, Victoria and other states. But particularly, chela states, they are too strict because they are monitoring all their applications very carefully. For example, ipam nammadi 190 the invitation one, the pre-invite one, അത് കഴിഞ്ഞിട്ട് യു നോ ദേ ഹാവ് ഓൾസോ മേഡ് ദ ഫൈനൽ ഇൻവൈറ്റ് ആൻഡ് ദ ആപ്ലിക്കന്റ് ഹാസ് അപ്ലൈഡ് ഫോർ എ വിസ അണ്ടിൽ ദ വിസ ഈസ് ഗ്രാന്റഡ് ദ റീജിയണൽ ബോഡീസ് ഹാവ് എ റൈറ്റ് ടു വിഡ്രോ ദ നോമിനേഷൻ പർട്ടിക്കുലർലി അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദേ ഫീൽ ദാറ്റ് ദി they have the applicants have obtained the nomination based on false documents or some forged documents allegedly you know the documents which are not true allegedly if they have not worked in the location and you know had some collusion with the employer cash kodutu you know employment or angana vella eduthu kaniyanya definitely not only at the time of pre invite even after invitation they have a right to withdraw it because namaka visa grant avanavara they have to meet all of the requirements of the regional bodies particularly certain states and you know Tasmania you know they are very strict super strict they will monitor you until the visa is granted adu kudada you know other states are also doing that but I've come across cases from Tasmania particularly you know where they have threatened the applicant that they'll be withdrawing the sponsorship after the sponsorship was approved and the visa was lost. Of course, the visa is not decided yet.
തീർച്ചയായും വളരെയധികം നന്ദി എഡ്വേർഡ് ഫ്രാൻസിസ്. 407 വിസയുടെയും 482 വിസയുടെയും അതുപോലെ തന്നെ റീജിയണൽ വിസകളുടെയും ഒക്കെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിലവിൽ ഈ വിസകളുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്ന നടപടികളെപ്പറ്റിയും സാഹചര്യങ്ങളെപ്പറ്റിയുമെല്ലാം ഇത്രയും ലളിതമായി വിശദീകരിച്ചതിന്
Thank you, Jojo. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ വുഡ് ആസ്ക് ദി ആപ്ലിക്കന്റ് ടു ടേക്ക് സം അഡ്വൈസ് ബിഫോർ ഡൂയിങ് എനി വിസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് വർക്ക് ബിക്കോസ് ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും ബട്ട് യു നോ വി ക്യാൻ അവോയ്ഡ് ഓൾ ദാറ്റ്
പ്രിയ ശ്രോതാക്കളെ 407 482 റീജിയണൽ വിസകളുടെ കാര്യത്തിൽ നിലവിലുള്ള സാഹചര്യം എന്താണെന്നും അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ ഇതുവരെ കേട്ടത് മെൽബണിലെ ഓസ് മൈഗ്രേഷൻ സെറ്റിൽമെന്റ് സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്